സുപ്രഭാതം. ഇന്ന് December 30. ഇന്നത്തെ നമ്മുടെ കഥാനായകൻ മരിക്കുമ്പോൾ വളരെ അപൂർവമായ ഒരു സംഗതി നടന്നു. 7.5 ബില്യൺ ലൈറ്റ് ഇയേഴ്സ് മുന്നേ നിന്ന് പുറപ്പെട്ട, അതായത് പ്രപഞ്ചത്തിൻ്റെ ആരംഭം ബിഗ് ബാങ് ആണേല് അതിൻ്റെ പകുതി വഴിയിൽ നിന്നും പുറപ്പെട്ട ഗാമ റേ ബേസ്റ്റ് നമ്പർ 080319B നമുക്ക് നേക്കിടായി കൊണ്ട് കാണാൻ സാധിച്ചു. സയൻസ് ഫിക്ഷൻ എന്ന വിഷയത്തെ പുണർന്ന് ജീവിച്ച ഈ ബ്രിട്ടീഷുകാരന് വളരെ ഐശ്വര്യമായ ഒരു യാത്രവായ്പ അങ്ങനെ കിട്ടി. ശ്രീലങ്കയിൽ കിടന്ന് മരിക്കുമ്പോൾ 200 വർഷം മുന്നേ ജീവിച്ച ജൂൾസ് വേൺ, HG വെൽസ് പോലെയുള്ളവരാണ് സയൻസ് ഫിക്ഷൻ എന്നുള്ള വിഷയത്തിൻ്റെ വിത്തുകൾ അവരുടെ കഥകളിൽ പാകുന്നത്. ഔട്ടർ സ്പേസ്, സ്പേസ് ഫ്ലൈറ്റ് പോലെയുള്ള സാധനങ്ങളെക്കുറിച്ച് എഴുതിയപ്പോൾ, പ്ലാനറ്റ്സ്, ഗാലക്സി എന്നിവയെക്കുറിച്ച് എഴുതിയിരുന്ന ആർതറിൻ്റെ ഓർമ്മയ്ക്കായി ചില അളവുകൾ ആദ്യം നിർത്താം. സ്പേസ് എന്നുള്ള സിമ്പിൾ വാക്കിൻ്റെ വ്യാപ്തി തരുന്നൊന്ന് മനസ്സിലാക്കാം. ഒരു ലൈറ്റ് ഇയർ എന്ന് പറയുന്നത് ഒരു വർഷം കൊണ്ട് ലൈറ്റ് സഞ്ചരിക്കുന്ന ദൂരമാണല്ലോ, അതായത് 6 ട്രില്യൺ മൈലുകൾ. അതെ, ട്രില്യൺ, T for Travancore. അപ്പോൾ അറിയണം ട്രില്യൺ എത്രയാണ്. 10 ലക്ഷമാണ് 1 മില്യൺ. 1000 മില്യണാണ് 1 ബില്യൺ. B for Boy. 1000 ബില്യൺ ആണ് 1 ട്രില്യൺ. ട്രിവാൻഡ്രം, ട്രില്യൺ. ഇനി ഇതിൻ്റെ ഒരു ഫിസിക്കൽ കൺസെപ്റ്റ് കിട്ടാൻ ഇതാ ഇങ്ങനെ ഒന്ന് പിടിച്ചു നോക്കാം. ആകാശഗംഗ, അതായത് മിൽക്കി വേ, അതിൻ്റെ വ്യാപ്തി ഏകദേശം 1 ലക്ഷം ലൈറ്റ് ഇയേഴ്സ്. അതിൻ്റെ ഉള്ളിൽ നിലകൊള്ളുന്ന നവഗ്രഹങ്ങളടങ്ങിയ നമ്മുടെ സോളാർ സിസ്റ്റത്തിൻ്റെ സൈസ് 18.6 ട്രില്യൺ മൈൽസ്. മിൽക്കി വേ ഒരു ഫുട്ബോൾ കോർട്ടാണെന്ന് സങ്കല്പിച്ചാൽ അതിന് ഉള്ളിൽ നമ്മുടെ സോളാർ സിസ്റ്റത്തിൻ്റെ നീളം 0.3 സെന്റിമീറ്റേഴ്സ് ആയിരിക്കും. അപ്പോൾ ഒരു ഐഡിയ കിട്ടില്ലോ, അത് മതി. സംവിധായകൻ സ്റ്റാൻലി കുബ്രിക്കിന്റെ ഒപ്പം ഇരുന്നാണ് ആർതർ സി ക്ലാർക്ക് ദ സെന്റിനൽ എന്ന തൻ്റെ തന്നെ ചെറുകഥയെ വിപുലീകരിച്ച് സിനിമയുടെ തിരക്കഥ ആയി മാറ്റുന്നത്. എന്നിട്ട് അതിനെ അടിസ്ഥാനമാക്കിയാണ് പിന്നീട് ക്ലാർക്ക് പുസ്തകം എഴുതി പ്രസിദ്ധീകരിക്കുന്നത്, സ്പേസ് ഒഡസി 2001. ഈ സയൻസ് ഫിക്ഷൻ കഥയിൽ സ്പേസ് യാത്രയിൽ കുറെ ആസ്ട്രോണോട്സ് പോകുമ്പോൾ അതിലെ കമ്പ്യൂട്ടർ ചേട്ടൻ HAL പതിയെ കൺട്രോൾ ടേക്ക് ഓവർ ചെയ്യുന്നതാണ് കഥാതന്തു. ഇപ്പോഴത്തെ ലോകത്തിൽ നാമെല്ലാം ഭയപ്പെടുന്ന കാര്യം, അതായത് മനുഷ്യവർഗം AI പോലെയുള്ള ഹാൽമാരുടെ അധീനത്തിൽ ജീവിക്കേണ്ടി വരുമോ എന്ന. ചില ബിഹേവിയർ സയൻറ്റിസ്റ്റുമാർ ഇതിന് ലേശം വ്യത്യസ്തമായ ഒരു വീക്ഷണം കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. അതായത് AI എന്ന് പറയുന്ന കൂട്ടര് നമ്മളുടെ കയ്യിൽ നിന്നും കൈയടക്കാൻ ശ്രമിക്കും എന്നുള്ളതല്ല പ്രശ്നം. നമ്മൾ നമ്മുടെ അധികാരം സ്വമേധയാ അവർക്ക് വിട്ടുകൊടുക്കാൻ സാധ്യതയുണ്ട് എന്നാണ് അവരുണ്ടാക്കിയിരിക്കുന്ന വാദം. എളുപ്പത്തിൽ വിസ്തരിച്ചാൽ ഇതാ ഇങ്ങനെ പറയാം. ഗോപാലന്റെ വീട്ടിലേക്കുള്ള വഴിയോ? അത് GPS ഒന്ന് ചോദിച്ചാൽ മതി. മകന്റെ ഫോൺ നമ്പറോ? അത് ഫോണിലുണ്ടല്ലോ. ഇമാക്കുലേറ്റിന്റെ സ്പെല്ലിങ്, അത് സ്പെൽ ചെക്ക് വരും, നമ്മൾ അറിയണ്ട. കേരളത്തിന്റെ തലസ്ഥാനമോ? മോളെ അതൊന്ന് ഗൂഗിൾ ചെയ്തേ. പണ്ടുകാലത്ത് ദൂരയാത്രകൾ നടന്നു പോകുമ്പോൾ ആളുകൾ തമ്മിൽ പറഞ്ഞ് ചതുരംഗം കളിച്ചിരുന്നു എന്നും ഇടയ്ക്ക് തർക്കം വരുമ്പോൾ അവർ മണ്ണിൽ കളം വരച്ച് ആന, കുതിര, തേര് ഇവയുടെ പൊസിഷൻസ് വരച്ച് കാണിച്ച് കൊടുത്തിട്ട് തർക്കം അവസാനിപ്പിക്കും എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അത് എക്സ്ട്രീം എക്സാമ്പിൾ ആണ്, പക്ഷെ പറഞ്ഞു വന്നതിന്റെ പൊരുള് മനസ്സിലായല്ലോ. മതി. ടെക്നോളജിയെ ഒരേപോലെ ആശ്രയിക്കുകയും ഒരുപക്ഷെ അല്പം ഭയക്കുകയും ചെയ്യുന്ന മാലോകർക്കെല്ലാം പരിപൂർണ ആരോഗ്യം പാകത്തുള്ള സമ്പത്ത് നേർന്നുകൊണ്ട് മൊബൈൽ ഫോണിന്റെ നീരാളിപ്പിടുത്തത്തിൽ നിന്നും ഒതറിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഒരു കുമരകൻകാരൻ.